imagine there's no heaven. It's easy if you try.
സുപ്രഭാതം. ഇന്ന് ഒക്ടോബർ 9. ഇന്നത്തെ ദിവസം ജനിച്ച ആളിൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്കറിയാവുന്നതിനാൽ അങ്ങേരുടെ അന്ത്യരാത്രി, പാട്ടുകാരുടെ ഇടയിൽ ദ ഡേ ദ മ്യൂസിക് ഡൈഡ് എന്നറിയപ്പെടുന്ന ആ ദിനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാം എന്ന് വിചാരിച്ചു. അതായത് 1980 December 8 രാത്രി 10:50 രണ്ട് പേരുടെ കലാശയാത്രകൾ വർണ്ണിക്കാനുള്ള ശ്രമമാണിത്. വിൻസ്റ്റൺ ഉണ്ടാകുന്നത് ഇംഗ്ലണ്ടിലെ ലിവർപൂൾ പട്ടണത്തിലാണ്, പാവപ്പെട്ട കുടുംബത്തിൽ. വർഷം 1940. അവിടെ ക്വാറി ബാങ്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് കണ്ണാടി ധരിക്കാൻ തുടങ്ങുന്നത്. വട്ടത്തിലുള്ള മൂക്കിൽ കണ്ണാടി. അപ്പൻ ഇട്ടിട്ട് പോകുന്നു അമ്മയുടെ ചേച്ചിയുടെ കൂടെ ജീവിതം. ചെക്കന് സംഗീതം ഇഷ്ടമായതിനാൽ അമ്മ ഗിറ്റാറ് മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ കൊച്ചമ്മ പാട്ട് പാടിയൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുന്നു. വിൻസ്റ്റന് അതിലും വലിയ വാശി ആയതിനാൽ ക്വാറിമാൻ എന്നു പേരുള്ള ബാൻഡ് ഉണ്ടാക്കുന്നു വളരെ ചെറുപ്പത്തിൽ. 17 അമ്മ പിന്നിൽ നിന്നും വന്ന കാറിടിച്ച് മരിച്ചതോടെ കുടി തുടങ്ങി. പക്ഷേ പിൽക്കാലത്ത് പല പാട്ടുകളും ആ ദുരന്തത്തിൽ നിന്നും ഉദിച്ചു എന്നാണ് വിൻസ്റ്റൺ തന്നെ പറയുന്നത്. അമ്മയുടെ പേരുള്ള ജൂലിയ എന്ന പാട്ടടക്കം. ആദ്യത്തെ ഭാര്യയിൽ മകനുണ്ടാകുന്നു. 6 കഴിഞ്ഞ് പേരും പെരുമയും ഒക്കെ ആയപ്പോൾ രണ്ടാമത്തെ ഭാര്യ വന്നതോടുകൂടി നമ്മുടെ നായകൻ ഒറിജിനൽ പേര് ജോൺ വിൻസ്റ്റൺ ലെനൺ എന്നുള്ളത് മാറ്റി ജോൺ ഓണോ ലെനൺ എന്നാക്കി. അവരൊന്നിച്ചുള്ള ജീവിതം ന്യൂയോർക്കിൽ തുടങ്ങുന്നു. പക്ഷേ താമസിയാതെ ദാമ്പത്യ ജീവിതത്തിൽ പങ്ക്ചറുണ്ടായപ്പോൾ യോക്കോ ഓണോ തന്നെ പറഞ്ഞു, നീ നമ്മുടെ സെക്രട്ടറി മേരി പാങ്കിൻ്റെ കൂടെ കുറച്ച് നാൾ പോയി ജീവിക്കുക കാലിഫോർണിയയിൽ. അങ്ങനെ 2 കഴിഞ്ഞപ്പോൾ ദാമ്പത്യം വീണ്ടും റോഡ് വർത്തി ആകുന്നു. അവർ ഹാപ്പിയായി. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിന് സമീപമുള്ള ഡെക്കോട്ട കെട്ടിടത്തിൽ ജീവിച്ചു വരുന്നു. ഇനി മറ്റവൻ്റെ പാത, മാർക്ക് ഡേവിഡ് ചാപ്മാൻ. ടെക്സസിൽ ജനനം, ജോർജിയയിൽ വളർന്നു. അപ്പൻ പൊതുവെ നിർഗുണൻ, അമ്മ സോസോ. 15 വീട്ടിൽ നിന്നും ഒളിച്ചോടി. YMCA ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് ക്യാമ്പ് നടത്തുന്നിടത്ത് പണി കിട്ടി. പിൽക്കാലത്ത് അവൻ്റെ സൂപ്പർവൈസറിനെയും കുട്ടികളുടെ മാതാപിതാക്കളെയും ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മാർക്കിനെക്കുറിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, വളരെ മര്യാദക്കാരൻ ചെറുക്കൻ. ആ പ്രായത്തിൽ ഇത്ര ക്ഷമയോടെ കൊച്ചുകുട്ടികളുമായി സ്നേഹത്തോടെ ഇടപെടുന്നത് വളരെ വിരളമായി തോന്നി. മാർക്ക് കൂടെ കൂടെ ഞങ്ങളോട് ഒരു പുസ്തകം വായിക്കാൻ പറയുമായിരുന്നു, ക്യാച്ചർ ഇൻ ദ റൈ. ആ ഇടയിൽ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് ജൂഡിയുടെ ഓർമ്മയിൽ മാർക്കൊരു കരുണഹൃദയനായിരുന്നു. വി വർ ആക്ച്വലി ഇൻ ലവ് എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു, മാർക്ക് വളരെ നിഷ്കളങ്ക സ്വഭാവക്കാരനായിരുന്നു എന്ന്. മുതിർന്നവരെല്ലാം കപട സ്വഭാവക്കാരാണ്, അവർ തികച്ചും ഫോണിയാണ്. പക്ഷെ ഞാൻ ഹോൾഡൻ കോൾഫീൽഡിനെ പോലെയാണ്, അവരെ പോലെ ഫോണിയാകാൻ എനിക്ക് ആവില്ല എന്ന് മാർക്ക് പറയുമായിരുന്നു അത്രേ. ഹോൾഡൻ കോൾഫീൽഡ് JD സാലിഞ്ചറിൻ്റെ ക്യാച്ചർ ഇൻ ദ റൈ എന്ന പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു. ജൂഡി താമസിയാതെ അവനെ ഡംപ് ചെയ്തു, മാർക്കിനെ ആകെ തകർത്തുകൊണ്ട്. അപ്പോഴാണ് രക്ഷയ്ക്കായി ബീറ്റിൽസിൻ്റെ പാട്ട് വളരെ സഹായകമായി വരുന്നത്. നിലവിലിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജോൺ ലെനൻ്റെ അർത്ഥവത്തായ വരികൾ മാർക്കിന് വളരെ ആശ്വാസമേകി. തൻ്റെ തലയ്ക്കകത്തെ ഹോൾഡൻ കോൾഫീൽഡിൻ്റെ സൊസൈറ്റിയെക്കുറിച്ചുള്ള വീക്ഷണവുമായി ഒത്തുപോകുന്ന നല്ല പാട്ടുകൾ. പക്ഷേ ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്ന ഡിപ്രഷൻ വീണ്ടും വന്നു തുടങ്ങിയപ്പോൾ മാർക്ക് തീരുമാനമെടുക്കുന്നു സമ്പാദിച്ച കാശുമായി ഹവായിക്ക് പോകാൻ. അവിടെ 3 ഹോട്ടലിൽ താമസിക്കും, എന്നിട്ട് ആത്മഹത്യ ചെയ്യും എന്നൊരു ദൃഢമായ തീരുമാനം. ഹവായിലെ ഒരു ബീച്ചിൽ കാർ പാർക്ക് ചെയ്തിട്ട് എഞ്ചിനിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിക്കാൻ കാത്തിരിക്കുമ്പോൾ അതിലെ വന്ന ഒരു മുക്കുവൻ ജനലിൽ മുട്ടി വിളിച്ചു. അങ്ങനെ അതും പാളിപ്പോയി. വേഗം ആശുപത്രിയിലെത്തുന്നു, രക്ഷപ്പെട്ടു. ആശുപത്രിക്കാർക്ക് മാർക്കിൻ്റെ പെരുമാറ്റം ഏറെ ഇഷ്ടപ്പെട്ടതിനാൽ അവർ അവിടെ ജോലി കൊടുത്തു. വീണ്ടും നോർമൽ ലൈഫ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്ക്വയർ മാസികയിൽ ജോൺ ലെനൻ വേർ ആർ യു എന്ന ലോറൻസ് ഷെയിംസിൻ്റെ ഒരു ലേഖനം വായിക്കാനിടയാകുന്നത്. സമാധാനത്തിന് വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി പാട്ടുകൾ എഴുതി പാടിയ പല മൂവ്മെൻറ്റ്സ് തുടങ്ങി വെച്ച ജോൺ ലെനൻ 20 മില്യൺ ഡോളറിൻ്റെ വിലയുള്ള സ്വിമ്മിംഗ് പൂളും മറ്റുമുള്ള ഒരു ബംഗ്ലാവിൽ ടോട്ടൽ ലക്ഷുറിയിൽ ജീവിക്കുന്നു. പാടുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ വെറും കബളിപ്പിക്കൽ, പ്രഹസനം എന്നിങ്ങനെയുള്ള ഗോൾഡൻ കോൾഫീൽഡിൻ്റെ ചിന്തകൾ മനസ്സിനുള്ളിൽ തിളച്ചു മറിഞ്ഞു. ഇത് ലോകമറിയണം, അതിന് ഒരു മാർഗമേ ഉള്ളൂ. 0.38 കാലിബർ പിസ്റ്റൾ മേടിച്ചു, മാൻഹാറ്റനിലേക്ക് വിമാനം കയറി തൻ്റെ വക നിഷ്കളങ്കമായ പുണ്യപ്രവൃത്തി നിറവേറ്റാൻ. ആ പിസ്റ്റലിൽ നിന്നും 4 വെടിയുണ്ട ജോൺ ലെനൻ്റെ ഇടത്തേ ലങ്സിലും തോളിലും കയറ്റിയതിന് ശേഷം റോഡരികിൽ മര്യാദയ്ക്ക് മാറി നിന്നിരുന്ന മാർക്ക് പോലീസുകാരെത്തിയപ്പോൾ തോക്ക് താഴെ ഇട്ടിട്ട് കയ്യിൽ ഒരു പുസ്തകം മാത്രം പിടിച്ചുകൊണ്ട് മിണ്ടാതെ നിന്നു. ക്യാച്ചർ ഇൻ ദ റൈ. അതിൽ മാർക്ക് ഇങ്ങനെ എഴുതിയിരുന്നു: ടു ഹോൾഡൻ കോൾഫീൽഡ് ഫ്രം ഹോൾഡൻ കോൾഫീൽഡ്. This is my statement.
With every paper I deliver, bad news on the doorstep. I couldn't take one more step. I can't remember if I cried when I read about his widowed bride, but something touched me deep inside the day the music died.
നൈവറ്റി, നിഷ്കളങ്കത, അത് മാറേണ്ട സമയത്ത് മാറിയില്ലേൽ എന്തെല്ലാമാണ് നേരിടേണ്ടി വരുന്നത്? ശിവശിവ. മാരോഗർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് മനുഷ്യനെ കൊല്ലാം, പക്ഷേ സംഗീതത്തെ ഇല്ലാതാക്കാൻ ആവില്ലല്ലോ എന്ന് സമാധാനിക്കുന്ന ഒരു കുമരകംകാരൻ.